ഓസ്ട്രേലിയയിലെ കൊറോണ വൈറസ് സാഹചര്യം ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളെയും അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ അവധി ആഘോഷിക്കുവാൻ പരിമിതമായ രീതിയിലെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും കഴിയുന്നുണ്ട്. നല്ലൊരു ശതമാനം മലയാളികൾ വേനലവധിക്കാലത്ത് കേരളത്തിലേക്ക് പോകുന്ന പതിവുണ്ട്. എന്നാൽ ഇക്കുറി യാത്ര ഓസ്ട്രേലിയയിൽ തന്നെയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ യാത്രകൾ പ്രാദേശികമായി ഒതുങ്ങിയെങ്കിലും ഓസ്ട്രേലിയയെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു അവസരമായി ഇത് മാറിയിരിക്കുകയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് മൂലമുള്ള പ്രതികൂല സാഹചര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലൊന്നായി ഇത് മാറുകയായിരുന്നു. ഇതേക്കുറിച്ച് അവധിക്കാല യാത്രകൾ നടത്താൻ കഴിഞ്ഞ ചില ഓസ്ട്രേലിയൻ മലയാളികളുമായി SBS മലയാളം സംസാരിച്ചു. അതിലേക്ക്, എല്ലാ വർഷവും കേരളത്തിലേക്ക് യാത്ര പോകുന്നവരാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള സഞ്ജു ജോണും കുടുംബവും. എന്നാൽ ഇക്കുറി വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലുമുള്ള യാത്രകളാണ് കുടുംബം നടത്തുന്നത്.
അവധിക്കാലം സാധാരണ നമ്മള് ഡിസംബർ ജനുവരി സമയങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്ന വെച്ചാല് നമ്മള് അവധി കിട്ടുമ്പോഴത്തേനും നമ്മള് നാട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാട്ടിൽ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോവാ. അപ്പം ഐദർ ഇന്ത്യയിലെ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ പോവും, അല്ലെങ്കിൽ പിന്നെ നമ്മള് എന്നിട്ട് നമ്മൾ നാട്ടിൽ പോവും, അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒന്ന് ടച്ച് ചെയ്ത് അവിടെ രണ്ടാഴ്ച നിന്നിട്ടാണ് നമ്മൾ നാട്ടിൽ പോയി ഒരു മാസം നിൽക്കും. അങ്ങനെ ഒരു 6 weeks ആണ് സാധാരണ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യം കോവിഡിന്റെ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഓസ്ട്രേലിയ തന്നെ വിതിൻ, ഇപ്പം WA ആകുമ്പം നമുക്ക് വേറെ എങ്ങും പോകാനൊക്കാത്തത് കൊണ്ട് വിതിൻ WA തന്നെ നമുക്ക് കവറപ്പ് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ്. ആസ് ഓഫ് നൗ ആൽബണി, ഡെൻമാർക്ക് എന്ന സ്ഥലങ്ങൾ അതാണ് ഇപ്പം കവർ ചെയ്തത്. നമ്മളിപ്പം ഒരാഴ്ച കൊണ്ട് അത് ആ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തായിരുന്നു.
ഓസ്ട്രേലിയയെക്കുറിച്ച് പുതിയ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി സഞ്ജു ചൂണ്ടിക്കാട്ടുന്നു.
കഴിഞ്ഞ ആഴ്ച വന്നു. ഇനിയിപ്പോ അടുത്ത ആഴ്ച ഞങ്ങൾ ബ്രിസ്ടൗൺ സ്ഥലത്ത് ഒരു 4 ദിവസത്തേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ബ്രേക്ക്, പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പം ഞങ്ങൾ കഴിവതും വെസ്റ്റേൺ ഓസ്ട്രേലിയ വരെ കാണാൻ സ്ഥലങ്ങളും, പിന്നെ നമ്മൾ ഇനിയിപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞ് പോകുന്നതും ഒരു വൈനറി താമസിക്കാൻ വേണ്ടിയാണ്. അവിടെയും ഒരു 3-4 ദിവസം അങ്ങനെ. അപ്പൊ ഇതുവരെ നമ്മൾ അങ്ങനെയുള്ള എക്സ്പ്ലോർ നടത്തിയില്ല. വൈനറി പോയി താമസിക്കുക, അത് നമ്മൾ പകൽ പോയി കണ്ടുവരുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അവസരം വന്നപ്പോൾ എന്നാൽ എല്ലാവരും കൂടെ വൈനറി പോയി ഓക്കെ ഒരു 3-4 ഡേയ്സ് സ്പെൻഡ് ചെയ്യാം, അങ്ങനെ ആ ഒരു ഇത്, അല്ലെ പോയി കാണാത്ത സ്ഥലങ്ങൾ പോയി കാണുക. അപ്പം വിതിൻ വെസ്റ്റ് ഓസ്ട്രേലിയ തന്നെ പല പല ഡെസ്റ്റിനേഷൻസ്.
അതേസമയം ന്യൂ സൗത്ത് വെയിൽസിലെ ബേറ്റ്സ്മെൻസ് ബേയിലുള്ള ടോണ ജോർജും പുതിയ സാഹചര്യം ഓസ്ട്രേലിയയെ കുറിച്ച് അറിയാനുള്ള അവസരമായി മാറിയ കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
അവധിക്കാലം ഞങ്ങൾ ആക്ച്വലി ഈ അവധിക്കാലം ഞങ്ങൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ലീവ് എടുത്ത് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇപ്പോഴത്തെ സാഹചര്യം കാരണം ആ പോക്ക് നടന്നില്ല. അതുകൊണ്ട് ആ ലീവ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു ലോക്കൽ ലീവ് എടുത്ത് ഞങ്ങൾ ഇവിടെ തന്നെ, അതായത് കോവിഡ് ഒന്ന് കുറഞ്ഞു തന്നെ ആ സാഹചര്യത്തിൽ സിഡ്നി ബ്ലൂ മൗണ്ടൈൻസ് അവിടെയെല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേഗ, ഈഡൻ, മേരിപുള്ള ഈ ഏരിയയിലൊക്കെയാണ് കറങ്ങിയത്. കൂടുതലായിട്ടും ആ ഏരിയയിലൊക്കെയാണ് പോയത്.
എത്രമാത്രം കൂടുതലായിട്ട് ഓസ്ട്രേലിയയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു?
കുടുംബസമേതമല്ല, ഞാനും വൈഫും കൂടെയാണ് പോയത്. എല്ലായിടത്തും ഞാനും വൈഫും കൂടെയാണ് പോയത്. ഇപ്പം ഞാൻ ആക്ച്വലി ഓസ്ട്രേലിയ വന്നിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. അപ്പം ഒരുപാട് പ്ലേസുകളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുറെ ഉൾനാടൻ പ്രദേശങ്ങൾ കൂടി പിന്നെ സിറ്റിയിലോട്ടും ഒക്കെ പോയതുകൊണ്ട് ഓസ്ട്രേലിയയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. പിന്നെ ഓസ്ട്രേലിയ കൂടുതൽ കാണാനും പറ്റി. ഇനിയും ഇതുപോലൊക്കെ തന്നെ പോകാനാണ് എനിക്ക് പ്ലാന്. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലോട്ട് പോകണമെന്ന്. ഇപ്പൊ നമുക്ക് എവിടെ പോയാലും നമുക്ക് ഒരു സേഫാണ്. നമ്മൾ വാക്കുകളിലോട്ട് പോകുന്നതിനേക്കാളും നമ്മള്, ഞാനിതിനു മുമ്പ് ഗൾഫ് കൺട്രീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിനേക്കാളും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏത് സമയത്ത് എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രീഡം അതൊക്കെ തന്നെയാണ് പ്രത്യേകതയായിട്ട് തന്നെ തോന്നിയത്. നമുക്കൊരു ബുദ്ധിമുട്ടോ ഒന്നും ഒരിടത്തും തോച്ചെന്നിപ്പം തോന്നിയിട്ടില്ല. പോകുന്തോറും ഇൻട്രസ്റ്റ് കൂടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് പോകുന്തോറും.
കുട്ടികൾക്ക് ഫാമിംഗ് രീതികളും ഓസ്ട്രേലിയയിലെ വൈനറികളുമെല്ലാം അറിയുന്നതിനൊരു അവസരമായ കാര്യവും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള സഞ്ജു ചൂണ്ടിക്കാട്ടുന്നു.
കൂടുതലായിട്ട് നമ്മൾ ഈ കൺട്രി സൈഡ് സാധാരണ പോയി അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തത് കാരണം ചെയ്യാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ അപ്പം അവിടെ നമ്മുടെ അവരുടെ കൂടെ ഇപ്പം ഒരു ഫാം ഹൗസിൽ പോയി താമസിക്കുമ്പോൾ മക്കളോടുണ്ട്. ഇപ്പം എനിക്കൊരു 4 വയസ്സ് മോനുണ്ട്. അപ്പം അവന് ഫാം ഹൗസിൽ പോകുമ്പോഴത്തേനും അവിടെ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ജീവിതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും അപ്പം ഡേ ടു ഡേ 50 ആഴ്ച അവിടെ പോയി താമസിക്കുമ്പോൾ അവരുടെ ഭാഗമാവുക. കാരണം അവർ രാവിലെ ഫാമിങ്ങിന് പോകുന്നു, ഇത് കൊടുക്കുന്നു, അപ്പം നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളും അവരുടെ ഒരു ഭാഗമാകുന്നു. അങ്ങനെ ഇതിൽ ഇപ്പൊ വൈനറിയിലാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസും, അവര് എങ്ങനെയാണിത് പ്രൂൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ ഇത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് പല രീതിയിലുള്ള ഗ്രേപ്സ് എങ്ങനെയാണ് അവർ ഇത് ചെയ്യുന്നത്, ഈ നമുക്ക് നമുക്ക് കിട്ടുന്ന വിപണി വിപണിയിൽ കിട്ടുന്ന പല രീതിയിലുള്ള വൈനുകൾ അത് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ നമുക്ക് അങ്ങനെ ഉള്ള രീതിയിൽ അത് എത്ര നാൾ റിസർവ് ചെയ്ത് എങ്ങനെ ചെയ്ത് പ്രോസസ്സാണ്, അപ്പൊ അതൊക്കെ അവരുടെ കൂടെ ഒരു ഒരു മൂന്നാല് ദിവസം നിൽക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ആയത് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മളും അവരുടെ നമ്മളത് പഠിക്കുകയാണ്, ഒരു കൾച്ചർ നമ്മൾ പഠിക്കുകയാണ് അവരുടെ.
ഇതൊക്കെയാണെങ്കിലും കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിനുള്ളിൽ നിന്ന് മറക്കാൻ ഈ യാത്രകൾക്കിടയിലും കഴിയുന്നില്ല. ഇതാണ് ടോണ ജോർജ് പറയുന്നത്.
നമുക്ക് ലോക്കൽ ഒരു ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ നാടും വീടും മിസ് ചെയ്യുന്നുണ്ട്, അത് വേറൊരു ഫാക്ടറാണെന്ന് മാത്രം.
ക്വീൻസ്ലൻഡിലുള്ളവർ കൂടുതലായും വടക്കൻ ക്വീൻസ്ലൻഡിലേക്കാണ് യാത്രകൾ നടത്തുന്നത്. കാരണം കെയ്ൻസിലും മെക്കായിലുമെല്ലാം കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്വീൻസ്ലൻഡിലുള്ള നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്കാണ് യാത്ര പോകുന്നതെന്ന് ബ്രിസ്ബനിലുള്ള തോമസ് കാച്ചപ്പള്ളി പറയുന്നു.
ഞങ്ങളുടെ ഫ്രണ്ട്സും വേറെ പുറത്തെവിടെയും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് ഒത്തിരി പേര് തന്നെ ഇപ്പൊ കെയ്ൻസ് ടൗൺസ്വില്ല ആ ഏരിയയിലോട്ട് ഇപ്പൊ പറഞ്ഞ ട്രോപ്പിക്കൽ ഏരിയയിലോ അങ്ങോട്ട് എൻഡിലോട്ട് ഒത്തിരി പേരൊരു 10-30 ഫാമിലി എങ്കിലും ഞങ്ങൾ അറിയുന്നവര് ഇപ്പൊ പോയിട്ടുണ്ട്. അടുത്ത ആഴ്ചകളിലായിട്ടൊക്കെ എല്ലാം പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
ഇക്കുറി മെക്കായി സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ചില ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്.
അല്ല, നമുക്ക് എന്നാ പറയാ, നാട്ടിലുള്ള നമ്മളുടെ ഇപ്പൊ നമ്മളുടെ ജനറേഷനിലുള്ളവർക്ക് കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള മാങ്ങ, ചക്ക, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ വളരെ സുലഭമായിട്ട് ലഭ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, ചേന, ചേമ്പു എന്ന് വേണ്ട നമ്മളുടെ നാട്ടു സാധനങ്ങളെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി, ഇപ്പൊ ഞങ്ങള് മക്കായില് ഞങ്ങള് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു വൺ നൈറ്റ് ഞങ്ങൾ മക്കായില് കേപ്പ് ഹിൽസ്ബറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ ചെയ്തിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ അവിടെ അത് മക്കായിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളിലോട്ട് ട്രാവൽ ചെയ്യണം. അവിടെ സ്റ്റേ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൺറൈസ് വളരെ ഫേമസ് ആണ്, ബീച്ചിലെ സൺറൈസ്. അപ്പൊ അത് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഞങ്ങൾ താമസിച്ചത്. അപ്പൊ അന്നേരം ഞങ്ങൾ താമസിച്ച ആ കോമ്പൗണ്ടിൽ തന്നെ ഒത്തിരി തെങ്ങുണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞ ആവശ്യത്തിന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങയോ കരിക്കോ എന്ത് വേണമെങ്കിലും അതിൽ നിന്നിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു എന്നാ പറയാ, ഒരു നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ കരിക്കും തേങ്ങയും എല്ലാം അവിടെ ഇട്ട് കുടിക്കുകയും കുറച്ച് തേങ്ങ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ അവിടെ മക്കായി മാർക്കറ്റിൽ പോയി ചക്ക, അതേപോലെ നമ്മുടെ നന്ദ്രപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു.
അസമയം കെയ്ൻസിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അജി എടയാർ പറയുന്നത്.
ഞാൻ യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ വർഷവും നാട്ടിൽ പോകാറുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് മുമ്പ് ഈ വർഷം ആദ്യം തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യം വന്നല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷത്തെയും പോലെ ലോക്കൽ ടൂറുകൾ ഈ പ്രാവശ്യം കൂടുതൽ ഞങ്ങൾ പോയി. ഈ അടുത്ത കാലത്ത് പോയത് ഇവിടെ നിന്നും 1600 കിലോമീറ്റർ ദൂരത്തിൽ കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. അതാണ് ഈ അടുത്ത് പോയ ടൂറ്. അത് മെയിനായിട്ടും കേരളത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് കെയ്ൻസിലേക്കാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കേരളത്തിനോട് സമാനമായ ഒരു ക്ലൈമറ്റും പ്രകൃതി ഭംഗിയും എല്ലാം വളരെ, നമ്മുടെ തെങ്ങും തോപ്പുകളും, പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത് ഒരു ടീ പ്ലാന്റേഷൻ കണ്ടു എന്നുള്ളതാണ്. അതുകൂടാതെ നല്ല നമ്മുടെ നാടൻ ഫുഡുകൾ, അതായത് ചേമ്പ്, ചേന, കാച്ചില്, അതുപോലെ നല്ല താറാമുട്ട അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സുലഭമായിട്ട് അവിടെ ലഭ്യമാണ്. അത് എൻജോയ് ചെയ്ത് 3-4 ഫാമിലിയോട് കൂടി ഞങ്ങളൊരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് നമ്മൾ ഒരു നാട്ടിൽ പോയി എൻജോയ് ചെയ്ത് വന്ന ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്തു.
എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമല്ല, ഓസ്ട്രേലിയയെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു അവസരമായി ഇത് മാറിയ കാര്യം തന്നെയാണ് അജി എടയാറും ചൂണ്ടിക്കാട്ടുന്നത്.
ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഞാൻ മെയിൻ റോഡുകളിൽ നിന്നും മാറി ഉൾ റോഡുകളിൽ കൂടി സഞ്ചരിച്ചപ്പോൾ കൃഷിയിടങ്ങളിൽ വളരെ മനോഹരമായ അവരുടെ ഫാമുകൾ നമ്മൾക്ക് സന്ദർശിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അവര് ഇവിടെയൊക്കെ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റികളിലൊക്കെ പ്രകൃതിയെ ലെവല് ചെയ്തുകൊണ്ട് നന്നായി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെങ്കിലും ഈ ഗ്രാമപ്രദേശങ്ങളിൽ അവരുടെ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രകൃതിയുടെ ഭംഗി കുന്നുകളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് മികച്ച പ്ലാനിങ്ങോട് കൂടിയുള്ള വീട്, ആ പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കുന്ന ആളുകളെയും അവരുടെ കൃഷി രീതികളെയും ഒക്കെ കാണുന്നതിനും അവർ ആ പ്രകൃതിയോട് ഇണങ്ങി, ശരിക്കും പറഞ്ഞാൽ ഈ കെയിംസിലെ ഫുഡ്, ഈ ചേമ്പ് കാച്ചിലെ ചേന എന്നുള്ളതൊക്കെ മലയാളികളെ ഉദ്ദേശിച്ചുള്ളതല്ല. അവിടെ അവിടെ ജീവിക്കുന്നവര് ഇംഗ്ലീഷുകാര്, ഇവിടുത്തെ ഓസ്ട്രേലിയൻസ്, ഇവിടുത്തെ അബോർജിൻസ് ഒക്കെ നന്നായി ഉപയോഗിക്കും. എല്ലാവരും നന്നായിട്ട് ആ ഭക്ഷണം അവിടുത്തെ മാർക്കറ്റിൽ സന്ദർശിച്ചപ്പോൾ അവരും അത് നന്നായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു. അവരുടെ ഒരു പ്രകൃതിയോടുള്ള സ്നേഹമാണ്, നമ്മൾ മലയാളികൾ പ്രകൃതി സംരക്ഷിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ കാര്യമായി അവരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെട്ടത് ഈ ഉൾപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയിലാണ്.
പ്രതികൂലമായ സാഹചര്യത്തിൽ പോസിറ്റീവായിരിക്കുക എന്നുള്ള കാര്യമാണ് യാത്ര പോയവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടുന്നത്.
അടുത്ത ആഴ്ച തന്നെ ഇവിടെ നിന്നൊരു 100-200 കിലോമീറ്റർ ദൂരത്തിൽ ഗുനിയ മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇവിടെ നല്ല 33-32 ഡിഗ്രി ഒക്കെ ചൂടുള്ള സമയമാണ് ബ്രിസ്ബനില്. അപ്പൊ അതുകൊണ്ട് ഈ ഗുനിയ മൗണ്ടൻ എന്ന് പറയുന്നത് വളരെ ഒരു നമുക്ക് ഫോണിൽ നിന്നും റേഞ്ച് ഒന്നുമില്ല, ഒരു പ്രകൃതിയുടെ ഒരു അവിടെ ഒത്തിരി പാരറ്റ്സ് അതുപോലെ ബേഡ്സ് ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണ്. പക്ഷെ ഒരു ഊട്ടിയുടെ ക്ലൈമറ്റ് ആണ്. ഇവിടെ നിന്ന് 150-200 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അവിടെ നല്ല ട്രക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. അവിടെ ഒരു 3 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് പോവുകയാണ്. അതും ഒരു 3-4 ഫാമിലി ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഫാമിലി ട്രിപ്പ് എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റിലീഫ്, ഒരു വളരെ ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു ഫീലിംഗ്സ് മാറി കിട്ടുന്നതാണ് കിട്ടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്.
നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ യാത്രകൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇത്തരത്തിൽ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനും കഴിയില്ല. പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കാരണവും പ്രതികൂലമായ സാഹചര്യങ്ങൾ കാരണവും യാത്രകൾ പോകാൻ കഴിയാത്തവരും നിരവധിയാണ്. എങ്കിൽ പോലും പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പോസിറ്റീവായിരിക്കാൻ തന്നെയുള്ള മാർഗങ്ങൾ തന്നെയാണ് ഓസ്ട്രേലിയൻ മലയാളികൾ ഈ അവധിക്കാലത്ത് തേടുന്നത്.